സ്നേഹവന്ദനങ്ങൾ പ്രിയരെ. യഹൂദ രാജാവായിരുന്ന ഉസ്യാവിനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ഉസ്യാവ് ഒരു നല്ല രാജാവായിരുന്നെങ്കിലും അവന്റെ കാലത്ത് എടുത്തു പറയത്തക്കതായി ഒന്നും സംഭവിച്ചിട്ടില്ല. വാസ്തവത്തിൽ അവൻ വിശുദ്ധ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കടന്നത് അവൻ്റെ ജീവിതത്തിലെ ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അവൻ്റെ പാപത്തെ ദൈവം ശിക്ഷിച്ചു. അവൻ ഒരു കുഷ്ഠരോഗിയായി മരിച്ചു. തുടർന്ന് അവൻ്റെ മകൻ യോഥാം യഹൂദയിൽ ഭരണം ആരംഭിച്ചു. യഹൂദയിലെ നല്ല രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നാം എണ്ണുന്ന ഒരു രാജാവാണ് യോഥാം. യഹൂദയ്ക്ക് തുടർച്ചയായി വന്ന മൂന്ന് രാജാക്കന്മാർ നല്ലവരായിരുന്നു. അത് അസാധാരണം ആയിരുന്നു താനും. നാം ഇന്ന് 27, 28, 29 അധ്യായങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുകയാണ്. 27 അധ്യായത്തിൻ്റെ ആദ്യ രണ്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യെരൂശ എന്നു പേർ. അവൾ സാദോക്കിൻ്റെ മകൾ ആയിരുന്നു. അവൻ തൻ്റെ അപ്പനായ ഉസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ജനമോ വഷളത്വം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ മനുഷ്യനെക്കുറിച്ച് വളരെ ആശ്ചര്യകരവും രസകരവുമായതെന്തോ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അവൻ്റെ പിതാവ് ദേവാലയത്തിലേക്ക് കടന്നപ്പോൾ അവനൊരു കുഷ്ഠരോഗിയായി തീർന്നു. അവൻ തെറ്റായ വിധത്തിലാണ് ദേവാലയത്തിൽ പ്രവേശിച്ചതെന്ന് മറക്കരുത്. വാസ്തവത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം അനുവദിച്ചിരുന്ന സ്ഥലത്ത് ഉസ്യാവ് അതിക്രമിച്ച് കടക്കുകയായിരുന്നു. യോഥാം യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എന്നാൽ അവൻ ദേവാലയത്തിൽ നിന്നും മാറിയിരുന്നു. അവനോട് സഹതാപം മാത്രമേ തോന്നൂയില്ലേ? എന്നാൽ അവൻ രാജ്യത്തിന് വളരെ മോശമായൊരു മാതൃകയാണ് കാണിച്ചത്. അതിൻ്റെ ഫലമായി ജനമോ വഷളത്വം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നും വായിക്കുന്നു. അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല. തൻ്റെ ജനത്തെ ദൈവത്തെങ്കിലേക്ക് മടക്കിക്കൊണ്ടു വരുവാനുള്ള വലിയ സാധ്യതയുമായി ഇതാ ഇവിടെ ഒരു വ്യക്തി. എന്നാൽ അവന് ഇതാ ഒരു ബലഹീനത. ഒരുപക്ഷെ കയ്പിൻ്റെ ഒരു വേരായിരിക്കും. അവൻ്റെ പിതാവിനെ ദേവാലയത്തിൽ വെച്ചൊരു കുഷ്ഠരോഗിയാക്കി തീർത്തു. ആ ദേവാലയത്തിലേക്ക് പോകുവാൻ യോഥാം ആഗ്രഹിച്ചില്ല. ഇന്ന് ഇതുപോലെ പ്രവർത്തിക്കുന്നത് കാണാവുന്നതാണ്. മുൻവിധി കാരണം ദേവാലയത്തിൽ നിന്നും ആരാധനയിൽ നിന്നും അകന്ന് കഴിയുന്നവർ, മുൻവിധി കാരണം ദൈവവേലയിൽ നിന്നും പിന്മാറിപ്പോയ അനേകരെ എനിക്കറിയാം. തങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടായ ഒരു തിക്താനുഭവം മൂലം ദൈവഭാഗത്ത് നിന്നും മാറിപ്പോകുന്നവർ. ഒരിക്കലൊരു അച്ഛൻ്റെ മകനെ പരിചയപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വിഷയം ആത്മീക കാര്യങ്ങളായി. അയാൾ പറയുകയാണ്, സുഹൃത്തെ, താങ്കൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഈ ഭക്തിയെക്കുറിച്ചും അതുപോലുള്ളതൊന്നും എന്നോട് പറയേണ്ടതില്ല. താങ്കൾക്കറിയാവുന്ന അത്രയുമോ അതിൽ കൂടുതലോ എനിക്കറിയാം. എന്നിട്ട് അയാൾ പറഞ്ഞു, തൻ്റെ പിതാവിനെ ഒരു പള്ളിയിലെ കമ്മിറ്റിക്കാരെല്ലാം കൂടി വളരെ മോശമായി കൈകാര്യം ചെയ്ത വിധം. അവൻ പറഞ്ഞു, ഞാൻ മേലിൽ പള്ളിയിലേക്കില്ല, ഈ പണിക്ക് ഞാൻ. അയാൾ ചിന്തിക്കുന്നത് തെറ്റാണെന്നും ശരിയായ കാര്യം എന്താണെന്നും ഞാൻ അയാളെ മനസ്സിലാക്കി. എന്നാൽ വളരെ വ്യക്തമായൊരു പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നു. പല ഭവനങ്ങളിലും ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ അപ്രകാരത്തിലൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു എങ്കിൽ എനിക്ക് എഴുതുവാൻ മറക്കരുത്. ഒരിക്കലും താങ്കൾക്കുണ്ടായ അല്ലെങ്കിൽ താങ്കളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ട ഒരാൾക്കുണ്ടായ ഒരു തിക്താനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ശരിയെ അവഗണിച്ച് മുൻപോട്ട് പോകരുത്. താങ്കളുടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ സഹായിക്കുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. യോഥാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെയായിരുന്നു. അവൻ്റെ പ്രവർത്തനത്തിന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. 3-ഉം 4-ഉം വാക്യങ്ങളിൽ കാണുന്നത് അവൻ യഹോവയുടെ ആലയത്തിൻ്റെ മേലത്തെ പടിവാതിൽ പണിതു. ഓഫേലിൻ്റെ മതിലും അവൻ വളരെ പണിതുറപ്പിച്ചു. അവൻ യഹൂദ മലനാട്ടിൽ പട്ടണങ്ങളും വനങ്ങളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അക്കാലത്ത് ദേശം മുഴുവൻ മരങ്ങളെ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. ഇന്ന് അവിടെ എല്ലാം മൊട്ടക്കുന്നുകളായിരിക്കുകയാണ്. ആ കാലത്ത് ആ ദേശം പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ ആയിരുന്നു. യോഥാം മലമുകളിൽ മരങ്ങളുടെ ഇടയിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവനൊരു വലിയ പണിക്കാരനായിരുന്നു. 5-ഉം 6-ഉം വാക്യങ്ങളിൽ കാണുന്നത് അവൻ അമ്മോന്യരുടെ രാജാവിനോട് യുദ്ധവും ചെയ്ത് അവരെ ജയിച്ചു. അമ്മോന്യർ അവന് ആ ആണ്ടിൽ തന്നെ 100 താലന്ത് വെള്ളിയും 10,000 കോർ ഗോതമ്പും 10,000 കോർ യവവും കൊടുത്തു. അത്രയും തന്നെ അമ്മോന്യർ 2-ാം ആണ്ടിലും 3-ാം ആണ്ടിലും കൊടുക്കേണ്ടി വന്നു. അവൻ്റെ പിതാവ് ചെയ്തതുപോലെ യോഥാം തൻ്റെ രാജ്യത്തെ സൈനികമായി ശക്ത വ്യക്തമായി സൂക്ഷിച്ചു എന്ന് നാം കാണുന്നു. ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ നോക്കിക്കാട്ടെ. വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിലുമാണ്. യോഥാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ദാവീദിൻ്റെ നഗരത്തിൽ അടക്കം ചെയ്തു. അവൻ്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി. യോഥാമിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുന്നതിനൊരു ചെറിയ അധ്യായം മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. ഇവിടെ ഇതാ ഒരു യുവാവ്, ഒരു വലിയ രാജാവായി തീരേണ്ടവൻ. എന്നാൽ അവൻ്റെ മുൻവിധി അവനെ ഒരു വലിയ രാജാവായി തീരുന്നതിൽ നിന്നും, ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഒരു വൈകാരിക പ്രശ്നം ഒരായുസിനെ പാഴാക്കി. എത്ര പരിതാപകരമായ ഒരവസ്ഥയില്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിലെ വൈകാരിക പ്രശ്നം എന്താണ്? ഏത് പ്രശ്നത്തെയും കൈകാര്യം ചെയ്യുവാൻ ക്രിസ്തുവിന് കഴിയും. കുറേ നാളായി യഹൂദയിലെ രാജാക്കന്മാരെല്ലാം നല്ല രാജാക്കന്മാരായിരുന്നു. അധികം താമസിയാതെ ഒരു കൊള്ളരുതാത്ത രാജാവ് ഉണ്ടാകുമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇതാ ആ രാജാവ്. ഈ പറഞ്ഞ സമയത്ത് വടക്കേ രാജ്യം പ്രവാസത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരെ അടിമകളായി പോവുകയാണ്. അതിൻ്റെ ക്രൂരത അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുവാൻ സാധിക്കൂ. അതേസമയം തെക്കേ രാജ്യം ആഹാസിൻ്റെ പാപത്തിൽ വളരെ അധപ്പതിച്ച അവസ്ഥയിലും ആയിക്കഴിഞ്ഞു. 28 അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 20 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. എന്നാൽ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്ന് ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. ആഹാസ് ഒരു മോശപ്പെട്ട രാജാവായിരുന്നു. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദുഷിച്ച വഴികളിൽ എന്നാണ് അർത്ഥം. ഈ രാജാക്കന്മാരെ ഒക്കെ അളന്നിരുന്ന മാനുഷിക അളവുകോൽ അല്ലെങ്കിൽ നിലവാരമായിരുന്നു ദാവീദിൻ്റെ വഴികൾ. ഈ ആഹാസ് രാജാവ് ആ കാര്യത്തിലും, അതായത് മാനുഷിക നിലവാരത്തിൽ നിന്ന് പോലും വളരെ താണുപോയി. തന്മൂലം തെക്കേ രാജ്യത്തിൻ്റെ ദുഃഖകരമായ ഭാവിയെ നാം കാണുവാൻ തുടങ്ങുകയാണ്. അശൂർ വടക്കേ രാജ്യത്തെ അടിമകളാക്കി കൊണ്ടുപോകും. ദൈവം പല പല മുന്നറിയിപ്പുകൾ തെക്കേ രാജ്യമായ യഹൂദയ്ക്ക് നൽകും. എന്നാൽ അവരും പ്രവാസത്തിലേക്ക് പോകും. അതെ, അശൂര്യരാലല്ല, പിന്നീട് ബാബിലോന്യർ അവരെ അടിമകളാക്കും. 3 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛാചാരപ്രകാരം തൻ്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ചെയ്തു. ഇവിടെ വളരെയധികം മ്ലേച്ഛതയാകുന്നു ഈ രാജാവ് കാണിക്കുന്നത്. ആഹാസ് മുഴുവനും ഈ അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്ക് പോവുകയും തെക്കേ രാജ്യത്തെ അതിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്തു എന്ന് കാണുന്നു. 5 വാക്യത്തിൽ നാം കാണുന്ന, ആകയാൽ അവൻ്റെ ദൈവമായ യഹോവ അവനെ അരാം രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവനെ തോൽപ്പിച്ചു. അവരിൽ അസംഖ്യം പേരെ പിടിച്ച് ദമ്മശേക്കിലേക്ക് കൊണ്ടുപോയി. അവൻ ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിലും ഏൽപ്പിക്കപ്പെട്ടു. അവനും അവനെ അതികഠിനമായി തോൽപ്പിച്ചു. തൻ്റെ ദേശത്തിൻ്റെ കവാടം ദൈവം തുറന്നിട്ടിട്ട് ശത്രുവിനെ അതിലേക്ക് കടക്കുവാൻ അനുവദിക്കുന്നത് പോലെ ഇരിക്കുന്നില്ലേ? ആരാം വരുന്നു. ആദ്യമായി തെക്കേ രാജ്യത്തിൻ്റെ മതിലിൽ വിള്ളൽ ഉണ്ടാക്കിയതായി നാം കാണുന്നു. അനേകരെ ബന്ദികളാക്കി കൊണ്ടുപോയി. ഇതിൽ തന്നെ ദുഃഖകരമായ ഒരു കാര്യം എന്തെന്നാൽ, ഈ ആക്രമണത്തിൽ വടക്കേ രാജ്യം ആരാമിനോട് ചേർന്നു. അങ്ങനെ അടിമകളാക്കിയവരിൽ ഒരു വലിയ പങ്ക് ഇസ്രായേലിലെ അടിമകളായിട്ടാണ് പോയത്. യഹൂദ പുരുഷന്മാരെ ഇസ്രായേൽ അടിമകളാക്കി എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കൂ. 6 വാക്യത്തിൽ നാം കാണുന്നത്, അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് രമല്യാവിൻ്റെ മകനായ പെക്കഹ് യഹൂദയിൽ 120,000 പേരെ ഒരേ ദിവസം സംഹരിച്ചു. അവരെല്ലാവരും പരാക്രമശാലികൾ ആയിരുന്നു. ഇതിൻ്റെ കാരണം ദൈവം വളരെ വ്യക്തമാക്കുന്നു 7-8 വാക്യങ്ങളിൽ. എഫ്രീമ്യ വീരനായ സിക്രി രാജകുമാരനായ മയശയാവെയും രാജധാനി വിചാരകനായ അസ്രീക്കാമിനെയും രാജാവിന് രണ്ടാമനായിരുന്ന എൽക്കാനയെയും കൊന്നുകളഞ്ഞു. 8 വാക്യത്തിൽ, ഇസ്രായേലിയർ തങ്ങളുടെ സഹോദര ജനത്തിൽ സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരുമായി 200,000 പേരെ പിടിച്ചുകൊണ്ടുപോയി. വളരെ കൊള്ളയിട്ട് കൊള്ളയും ശമരിയിലേക്ക് കൊണ്ടുപോയി. തെക്കേ രാജ്യത്തുണ്ടായ ദുഃഖകരമായ ഒരു അനുഭവം അത്രേ ഇത്. ഇങ്ങനെ അവർക്ക് സംഭവിക്കുവാൻ ദൈവം അനുവദിച്ചതാണ്. കാരണം ആഹാസും യഹൂദജനവും ദൈവം വിലക്കിയിരുന്ന വിഗ്രഹാരാധനയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. തങ്ങളുടെ സഹോദരന്മാരായ യഹൂദയിലെ ആളുകളോട് കാണിച്ച ഭയങ്കര ക്രൂരതയെക്കുറിച്ച് ഇസ്രായേലിനോട് സംസാരിക്കുവാൻ ദൈവം ഒരു പ്രവാചകനെ ഇസ്രായേലിലേക്ക് അയക്കുന്നു. 9-10 വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ ഓദേദ് എന്ന പേരോടെ യഹോവയുടെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ശമരിയിലേക്ക് വന്ന സൈന്യത്തെ എതിരേറ്റിയെന്ന് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ യഹൂദയോട് കോപിച്ചിരിക്കുകൊണ്ട് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ അവരെ ആകാശപര്യന്തം എത്തുന്ന ക്രോധത്തോടെ സംഹരിച്ചിരിക്കുന്നു. ഇപ്പോഴോ നിങ്ങൾ യഹൂദ്യരെയും യെരുശലേമ്യരെയും ദാസിദാസന്മാരായി കീഴടക്കുവാൻ ഭാവിക്കുന്നു. നിങ്ങളുടെ പക്കലും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉള്ള അകൃത്യം ഇല്ലയോ? ഇവിടെ അവരുടെ സഹോദരന്മാരെ അടിമകളാക്കുന്നതിനെ ദൈവം വളരെ ശക്തമായി വിലക്കിയിരുന്നു. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 39-ും 40-ും വാക്യങ്ങളിൽ നാം അത് പ്രത്യേകം കാണുന്നു. ഇവിടെ പറയുന്ന ആകയാൽ ഞാൻ പറയുന്നത് കേൾപ്പീൻ. 11-ാം വാക്യം, നിങ്ങളുടെ സഹോദരന്മാരിൽ നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ബദ്ധന്മാരെ വിട്ടയപ്പീൻ, അല്ലെങ്കിൽ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ ഇരിക്കും. അപ്പോൾ യോഹാനാൻ്റെ മകൻ അസരിയാവ്, മിശില്ലാമൂത്തിൻ്റെ മകൻ ബെരക്യാവ്, ശല്ലൂമിൻ്റെ മകൻ യെഹിസ്കിയാവ്, ഹദ്ലായിയുടെ മകൻ ആമസ എന്നിങ്ങനെ എഫ്രീമിയ തലവന്മാരിൽ ചിലർ യുദ്ധത്തിൽ നിന്ന് വന്നവരോട് എതിർത്ത് നിന്ന് അവരോട്, നിങ്ങൾ ബദ്ധന്മാരെ ഇവിടെ കൊണ്ടുവരരുത്, നാം തന്നെ യഹോവയുടെ അകൃത്യം ചെയ്തിരിക്കുന്ന നമ്മുടെ പാപങ്ങളോടും അകൃത്യങ്ങളോടും ഇനിയും കൂട്ടുവാൻ നിങ്ങൾ ഭാവിക്കുന്നു, നമുക്ക് വലിയൊരു അകൃത്യമുണ്ട്, ഉഗ്രകോപം ഇസ്രായേലിന്മേൽ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. വടക്കേ രാജ്യത്തെ ഒരു കൂട്ടം നേതാക്കന്മാർ തെക്കേ രാജ്യത്തെ തങ്ങളുടെ സഹോദരന്മാരെ അടിമകളാക്കി കൊണ്ടുവരുന്നതിനോട് എതിർത്ത് നിന്നു എന്നാണ് നാം വായിക്കുന്നത്. അതിനെ ഒരിക്കലും അനുവദിക്കില്ല എന്നതായിരുന്നു അവരുടെ പക്ഷം. നാം 14-ും 15-ും വാക്യങ്ങൾ കാണുന്നത്, അപ്പോൾ പ്രഭുക്കന്മാരും സർവ്വസഭയും കാണുക ആയുധപാണികൾ ബദ്ധന്മാരെയും കൊള്ളയെയും വിട്ടയച്ചു. പേർ ചൊല്ലി വിളിക്കപ്പെട്ട ആളുകളെ എഴുന്നേറ്റ് ബദ്ധന്മാരെ കൂട്ടി അവരിൽ നഗ്നന്മാരായവരെ ഒക്കെയും കൊള്ളയിലെ വസ്ത്രം ധരിപ്പിച്ചു, അവരെ ഉടുപ്പിച്ചു, ചെരുപ്പും ഇടിവിച്ച ശേഷം അവർക്ക് തിന്മാനും കുടിപ്പാനും കൊടുത്തു, എണ്ണയും തേപ്പിച്ചു, ക്ഷീണിച്ചു പോയവരൊക്കെയും കഴുതപ്പുറത്ത് കയറ്റി ഈന്തപ്പട്ടണമായ എരിഹോവിൽ അവരുടെ സഹോദരന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നാക്കി ശമര്യയ്ക്ക് മടങ്ങിപ്പോയി. അങ്ങനെ അടിമകളായിത്തീർന്നവരെ സ്വതന്ത്രരാക്കുവാനും അവരെ അവരുടെ ഭവനങ്ങളിലേക്ക് അയക്കുവാനും ക്രമീകരണം ചെയ്തു. ഈ പറഞ്ഞ സമയത്ത് തെക്കേ രാജ്യമായ യഹൂദ വളരെ ശോചനീയമായ ഒരു സ്ഥിതിയിലായിരുന്നു. ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു രാഷ്ട്രമെന്ന അവസ്ഥയിൽ നിന്നും അവർ മിക്കവാറും തീർന്നുപോയേനെ. ഈ സംഭവങ്ങൾ അവരെ ദുർബലപ്പെടുത്തുകയും കൂടുതൽ ആക്രമണത്തിന് വിധേയരാക്കത്തക്കവണ്ണം ഒരു സ്ഥിതിയിലാക്കി തീർക്കുകയും ചെയ്തു. ഇവിടെ 16-ാം മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ആ കാലത്ത് ആഹാസ് രാജാവ് തന്നെ സഹായിക്കേണ്ടതിന് അശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു. ഏദോമ്യർ പിന്നെയും വന്ന് യഹൂദ്യരെ ഒക്കെയും തോൽപ്പിക്കുകയും ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഫലസ്തീനും താഴ്വീതിയിലും യഹൂദയുടെ തെക്കുമുള്ള പട്ടണങ്ങളെ ആക്രമിച്ച് ബെത് ശെമാശും അയ്യലോനും ഗെദറോത്തും സോഖോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തിപ്നയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗിംസോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ച് അവിടെ പാർത്തു. ദൈവം തൻ്റെ സംരക്ഷണം നീക്കിയപ്പോൾ ഈ അണ തുറന്നു വിട്ടതുപോലെയായി. അത് ശത്രു അകത്തേക്ക് അങ്ങനെ ഇടിച്ച് കയറി അവരെ നശിപ്പിക്കുവാൻ കാരണമായി. രാജ്യത്തിൻ്റെ പാപം കാരണമാകുന്നു ഇങ്ങനെ സംഭവിച്ചതെന്ന് തീർച്ചയാണ്. യുദ്ധങ്ങൾ പാപത്തിൻ്റെ നേരിട്ടുള്ള ഫലമാകുന്നു. പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് ചോദിക്കുന്നത് 4-ാം അധ്യായത്തിൻ്റെ 1-ും 2-ും വാക്യങ്ങളിൽ, നിങ്ങളിൽ ചണ്ടയും കലഹവും ഇവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പാപമുള്ളയിടത്തോളം കാലം അവന് സമാധാനമുണ്ടാകുക അസാധ്യമായ കാര്യമാണ്. ഒരു വിധത്തിലുമുള്ള സമാധാനം അവന് സാധ്യമല്ല. ദൈവത്തോടുള്ള സമാധാനമോ സ്വന്തം ഹൃദയത്തിലെ സമാധാനമോ മറ്റു മനുഷ്യരോടുള്ള സമാധാനമോ സാധ്യമല്ല സുഹൃത്തെ. സമാധാനമുണ്ടാകുവാനായി ഈ പാപം എന്ന പ്രശ്നത്തിനൊരു പരിഹാരം ആദ്യം ഉണ്ടാകണം. യഹൂദയുടെ അനുഭവം ഇത് തെളിയിക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തെ പാപം കാരണം അവർക്ക് സമാധാനം സാധ്യമല്ല. ആഹാസ് വേറൊരു വലിയ തെറ്റ് ചെയ്തു. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം അവൻ സഹായത്തിനായി അശൂരിലേക്ക് തിരിഞ്ഞു. അതിൻ്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരുന്നു. 20-ും 21-ും വാക്യങ്ങളിൽ, അശൂർ രാജാവായ തിൽഗത്ത് പിൽനേസർ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനെ ബലപ്പെടുത്താതെ ഞെരുക്കിയതേയുള്ളൂ. ആഹാസ് യഹോവയുടെ ആലയത്തിൽ നിന്നും രാജധാനിയിൽ നിന്നും പ്രഭുക്കന്മാരുടെ പക്കൽ നിന്നും കവർന്നെടുത്ത് അശൂർ രാജാവിന് കൊടുത്തു. എങ്കിലും ഇതിനാൽ അവന് സഹായം ഉണ്ടായില്ല. ആഹാസ് അശൂർ രാജാവിനെ ആശ്രയിച്ചു. ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും സമ്പത്തിൽ നിന്നും ഔദാര്യമായ ഒരു സമ്മാനം ആഹാസ് അശൂർ രാജാവിന് കൊടുത്തയച്ചു. അശൂർ രാജാവ് അത് കാര്യമായി സ്വീകരിച്ചു. എന്നാൽ അവൻ ആഹാസിനൊരു വിധത്തിലുള്ള സഹായവും ചെയ്തില്ല. അവനത് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു താനും. അവനൊരു ശക്തനായ രാജാവായിരുന്നു. എന്നാൽ പാപം ആഹാസ് വളരെ അശക്തനായ ഒരു രാജാവായിരുന്നു. ആഹാസ് ദൈവത്തിങ്കൽ നിന്ന് തിരിഞ്ഞ് അശൂർ രാജാവിനെ ആശ്രയിച്ചു. എന്നാൽ അശൂർ അവനെ സഹായിക്കാതെ നിരാശപ്പെടുത്തി കളഞ്ഞു. തങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ അശൂർ രാജാവ് കൂട്ടാക്കിയില്ല. രാഷ്ട്രങ്ങൾ തങ്ങൾ ഉണ്ടാക്കുന്ന ഉടമ്പടികളിൽ സത്യസന്ധരായിരിക്കുമെന്ന് ചിന്തിക്കുക സാധ്യമല്ല. എന്തുകൊണ്ട്? വളരെ ലളിതമായ മറുപടിയാണ് അതിനുള്ളത്. മനുഷ്യർ പാപികളായിരിക്കുന്നിടത്തോളം മനുഷ്യർ ഭോഷ്ക് പറയുന്നവരായിരിക്കും, കള്ളം പറയുന്നവരായിരിക്കും. ഇത് പറഞ്ഞാൽ താങ്കൾക്കും എനിക്കും മനുഷ്യരെ വിശ്വസിക്കുവാൻ സാധ്യമല്ല എന്ന് ചുരുക്കം. ഞാനൊരു ദോഷൈക ദൃക്കായി സംസാരിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞേക്കാം. എന്നാൽ തിരുവചനം പറയുന്നു, നാം നമ്മുടെ ആശ്രയം മനുഷ്യരിൽ ഇടരുതെന്ന്, നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതാകുന്നു എന്ന്. 22-23 വാക്യങ്ങളിൽ കാണുന്നത്, ആഹാസ് രാജാവ് തൻ്റെ കഷ്ടകാലത്ത് കൂടെയും യഹോവയുടെ അധികം ദ്രോഹം ചെയ്തു. നോക്കണേ ഒരു മനുഷ്യൻ്റെ ക്രൂരത, കഠിനത. 23 വാക്യം, എങ്ങനെയെന്നാൽ ആരാം രാജാക്കന്മാരുടെ ദേവന്മാർ അവരെ സഹായിച്ചതുകൊണ്ട് അവർ എന്നെയും സഹായിക്കേണ്ടതിന് ഞാൻ അവർക്ക് ബലി കഴിക്കൂ എന്ന് പറഞ്ഞ് അവൻ തന്നെ തോൽപ്പിച്ച ദമ്മശേക്കിലെ ദേവന്മാർക്ക് ബലി കഴിച്ചു. എന്നാൽ അവനും എല്ലാ ഇസ്രായേലിനും നാശ കാരണമായി ഭവിച്ചു. തുടർന്ന് ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങൾ കുറച്ചു എന്ന് കാണുന്നു. ദേവാലയത്തിൻ്റെ വാതിൽ അടച്ചു. യെരുശലേമിൻ്റെ ഓരോ കോണുകളിലും വിജാതീയ ബലിപീഠങ്ങൾ അവൻ പണിതു. അങ്ങനെ ആ ദുഃഖകരമായ വേദനാജനകമായ സംഭവം ഉണ്ടായി. 27 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവൻ്റെ ഭരണകാലവും അവസാനിച്ചു. എത്ര ശോചനീയമായ ഒരു സ്ഥിതിവിശേഷമല്ലേ. എന്നാൽ അങ്ങനെ ഒരു കാലത്തിൽ ദൈവം യഹൂദയെ എന്നും ഇട്ടേക്കുകയില്ല. ദൈവം അതിൽ നിന്നും ഒരു വ്യത്യാസം വരുത്തുന്നതായി തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം വേറൊരാളെ ഒരുക്കി, ഹിസ്കിയാവിനെ. ഹിസ്കിയാവ് ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു എന്ന് നാം കാണുന്നു. 29 അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. 29 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ കാണുന്നത്, യെഹിസ്കിയാവ് 25 വയസ്സിൽ വാഴ്ച തുടങ്ങി. 29 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അബിയ എന്ന് പേർ. അവൾ സക്കറിയാവിൻ്റെ മകൾ ആയിരുന്നു. 2 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഇവിടെ ഹിസ്കിയാവിൻ്റെ അമ്മയെക്കുറിച്ചും അപ്പൂപ്പനെക്കുറിച്ചും സൂചിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അവൻ്റെ അപ്പനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. അതെ, ആഹാസിനെ വിട്ടുകളഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ യെഹിസ്കിയാവിന് ദൈവഭക്തിയുള്ള ഒരു മാതാവും വല്യപ്പച്ചനും ഉണ്ടായിരുന്നു. അവരാണ് ഈ യുവാവിനെ സ്വാധീനിച്ചിരിക്കുന്നത്. അതെ, നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിയും എന്ന കാര്യം താങ്കൾക്കറിയാമോ? രാജാക്കന്മാരുടെ 2 പുസ്തകം പഠിച്ചപ്പോൾ ഹിസ്കിയാവിൻ്റെ കാലത്തുണ്ടായ ഉണർവിൻ്റെ വ്യക്തവും സംക്ഷിപ്തവുമായ ഒരു വിവരണം നാം അവിടെ കണ്ടതാണ്. ഞാൻ ആ ഭാഗം വായിക്കണ്ടല്ലോ. 2 രാജാക്കന്മാർ 18 അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. യഹൂദയിൽ ഭരിച്ച ദാവീദിൻ്റെ വംശത്തിലുള്ള 21 രാജാക്കന്മാരിൽ ഹിസ്കിയ രാജാവിനേക്കാൾ മഹാൻ എന്ന് പറയത്തക്കവണ്ണം ആരും ഉണ്ടായിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. എല്ലാവരെക്കാളും ശ്രേഷ്ഠനായിരുന്നു ഹിസ്കിയാവ്. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞൊരു വ്യക്തി, ഉണർവുകളിൽ ഏറ്റവും മഹത്തായ ഒന്നിന് അവൻ കാരണക്കാരനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ കാലത്തെ ഉണർവിനെക്കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ 2 ദിനവൃത്താന്തത്തിൽ, അതെ, ദൈവീക വീക്ഷണത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകത്തിൽ ദീർഘമായ 4 അധ്യായങ്ങൾ ഹിസ്കിയാവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ദൈവം ഹിസ്കിയാവിൽ വളരെയേറെ പ്രസാദിച്ചു എന്ന് വ്യക്തമാണ്. പ്രവാചകനായി യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ മധ്യത്തിൽ അനേക അധ്യായങ്ങൾ ഹിസ്കിയാവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുവാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഈ മഹാനായ വ്യക്തിയെക്കുറിച്ച് തിരുവചനത്തിൽ 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അവൻ നയിച്ച ഉണർവിനെക്കുറിച്ചും വിശദമായി സൂചിപ്പിച്ചിരിക്കുന്നു. ആരാധന യഥാസ്ഥാനപ്പെടുത്തുവാൻ ഹിസ്കിയാവ് ചെയ്ത നല്ല കാര്യങ്ങളാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവൻ ചെയ്യേണ്ടി വന്ന ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പൂജാഗിരികൾ അവൻ നീക്കേണ്ടതായി വന്നു. അശേര പ്രതിഷ്ഠകളെ അവൻ തകർത്തു. മോശ ഉണ്ടാക്കിയിരുന്ന പിത്തള സർപ്പത്തിന് നെഹുഷ്ടാൻ എന്ന പേരും കൊടുത്ത് ജനം അതിൻ്റെ മുൻപിൽ ധൂപം കാട്ടുന്നുണ്ടായിരുന്നു. അതിനെ ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞു. ആ തടസ്സത്തെ അവൻ നീക്കേണ്ടതായി വന്നു. ഒരു കാലത്ത് ദൈവം ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ഇന്ന് ആരാധിക്കുന്നത് മനുഷ്യനെ ആത്മീയമായി വളർത്താത്ത ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടെത്തിക്കുമെന്നതിന് ദൃഷ്ടാന്തമാണ് ഈ നെഹുഷ്ടാൻ. ഇന്ന് ക്രൂശിൻ്റെ രൂപത്തെ ആരാധിക്കുന്ന അനേകരുണ്ട്. തങ്ങൾക്കൊരു ക്രൂശിൻ്റെ രൂപം കൈവശമുണ്ടെങ്കിൽ ഏതോ പുണ്യമാകുന്നു എന്നവർ ചിന്തിക്കുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, അങ്ങനൊന്നിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് മറക്കരുത്. അല്പം യുക്തിയുക്തമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. പണ്ട് കാലത്ത് ആരോ ക്രൂശും കൊണ്ട് പോയപ്പോൾ വിജയിച്ചെന്നോ ഇന്നും ക്രൂശുരൂപമുണ്ടെങ്കിൽ പിശാച് അടുക്കില്ല എന്നോ ഒക്കെ ചിന്തിക്കുന്നത് അത് പഠിപ്പിക്കുന്നതും വെറും അബദ്ധമാണ്. എന്തിനെ വേണമെങ്കിലും താങ്കൾക്ക് താങ്കളുടെ ഒരു ദൈവമാക്കാവുന്നതാണ്. ഇന്നൊരു വലിയ പങ്ക് ആളുകൾ TVയെ, അതെ, ടെലിവിഷനെ ആരാധിക്കുന്നുണ്ട്. ഓരോ ദിവസവും മണിക്കൂറുകൾ അവർ അതിൻ്റെ മുൻപിലിരിക്കും, ഇല്ലേ? ഞാൻ ഓർപ്പിക്കട്ടെ സുഹൃത്തെ, ഏതെങ്കിലും ഒരു വസ്തുവിൽ ഒരു പ്രത്യേകതയും പറയുവാൻ നമുക്ക് സാധ്യമല്ല. പ്രത്യേകത ദൈവത്തിലാകുന്നു. ഈ പുസ്തകം ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഹിസ്കിയാവിൻ്റെ ഉണർവിൻ്റെ നല്ല വശമാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാം വാക്യം നോക്കാം. 29-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്നു, അറ്റകുറ്റം തീർത്തു. ഇവിടെ ആഹാസ് ദേവാലയത്തിൻ്റെ വാതിലുകൾ അടച്ച് മുദ്ര വെച്ചിരുന്നു എന്നോർക്കണം. ആരും അത് ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഹിസ്കിയാവ് ഭരണം ആരംഭിച്ചപ്പോൾ അവൻ ദേവാലയ വാതിലുകൾ തുറന്നു. അനേക വർഷങ്ങളായി തുറക്കാതെ കിടന്നിരുന്ന സ്ഥലം വീണ്ടും തുറന്നു. തുടർന്ന് ഹിസ്കിയാവ് അവരോട് പറയുന്നത് എല്ലാം വെടിപ്പാക്കുവാനാണ്. 4-5 വാക്യങ്ങൾ നാം കാണുന്നു. ഹിസ്കിയാവ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. അതെ, സത്യസന്ധതയിലേക്ക്, പരമാർത്ഥതയിലേക്കുള്ള മടങ്ങി വരവ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും വിശുദ്ധമായിരിക്കണം. ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്ന ഒരു അനുഭവം, ഒരു വേർപാട്. ഞാൻ ചിന്തിക്കുന്നത് ഇതേ കാര്യം നമുക്കും ഇന്ന് ആവശ്യമായിരിക്കുന്നു എന്നത്രേ. ഈ കൂട്ടിക്കലർത്തിയ ക്രിസ്തീയത്വം ഇന്ന് വളരെയാണ്. ആർക്കും എവിടെയും എന്തുമാകാമല്ലോ. ദുരുപദേശത്തിൽ പോകുമ്പോൾ തന്നെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാപിക്കാമെങ്കിൽ പിന്നെ എൻ്റെ സൗകര്യത്തിന് പോകുന്നതല്ലേ നല്ലത് എന്ന ചിന്ത. ഒരു വെടിപ്പാക്കലാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു, നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് അവനെ ഉപേക്ഷിക്കുകയും യഹോവയുടെ നിവാസത്തിങ്കൽ നിന്നും മുഖം തിരിച്ച് അതിന് പുറം കാട്ടുകയും ചെയ്തുവല്ലോ. അവർ മണ്ഡപത്തിൻ്റെ വാതിലുകൾ അടച്ചു വിളക്ക് കെടുത്തി വിശുദ്ധ മന്ദിരത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ധൂപം കാണിക്കാതെയും ഹോമയാഗം കഴിക്കാതെയും ഇരുന്നു. കുറ്റം ആരിലാണോ അവിടെ തന്നെ അവനത് ചാരുന്നു. അവരുടെ പാപം കാരണം അവർക്ക് വലിയ വിപത്ത് കൊണ്ടുവന്നു എന്നാണ് നാം കാണുന്നത്. 8-ഉം 9-ഉം വാക്യങ്ങളിൽ അതുകൊണ്ട് യഹോവയുടെ കോപം യഹൂദയുടെയും യെരുശലേമിൻ്റെയും മേൽ വന്നു. നിങ്ങൾ സ്വന്തം കണ്ണാൽ കാണുന്നത് പോലെ അവനവരെ നടുക്കത്തിനും അമ്പരപ്പിനും ഹാസ്യത്തിനും വിഷയമാക്കി തീർത്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ വാളിനാൽ വീഴുകയും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ ഭാര്യമാരും ഇത് നിമിത്തം പ്രവാസത്തിലാകുകയും ചെയ്തിരിക്കുന്നു. തൻ്റെ ഹൃദയത്തിലുള്ളത് എന്തെന്ന് തുടർന്ന് അവൻ പറയുന്നു. 10-ാം വാക്യത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറേണ്ടതിന് അവനോട് ഒരു നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്. മനോഹരമായിരിക്കുന്നില്ലേ? ദേവാലയ ആരാധന പുനരാരംഭിച്ചതാണ് നാം കാണുന്നത്. 20-ഉം 21-ഉം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത് ഹിസ്കിയ രാജാവ് കാലത്തെ എഴുന്നേറ്റ് നഗരാധിപതികളെ കൂട്ടി യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. അവർ രാജത്വത്തിനും വിശുദ്ധ മന്ദിരത്തിനും യഹൂദയ്ക്കും വേണ്ടി 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും 7 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 7 വെള്ളാട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അവയെ യഹോവയുടെ യാഗപീഠത്തിന്മേൽ യാഗം കഴിപ്പാൻ അവൻ അഹരോന്യരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു. ഇവിടെ ഹിസ്കിയാവ് നല്ലൊരു മാതൃകയാണ് വെച്ചിരിക്കുന്നത്. അവൻ ദൈവത്തിനു വേണ്ടി പരസ്യമായി തന്നെ നിൽക്കുന്നു. ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം ഇതത്രേ. ദൈവജനം ദൈവത്തിനായി ഒരു പരസ്യമായ നിലപാടെടുക്കേണ്ടതുണ്ട്. ഞാൻ ഒരു ദൈവപൈതലാകുന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ധരിക്കും? സമൂഹത്തിൽ എൻ്റെ വില ഇടിഞ്ഞാലോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെങ്കിലും ഒളിച്ചും പാത്തുമുള്ളൊരു ജീവിതം. എന്നാൽ സുഹൃത്തെ, താങ്കളൊരു യഥാർത്ഥ ദൈവപൈതലെങ്കിൽ മറ്റുള്ളവർ താങ്കളെ ബഹുമാനിക്കും. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്തെന്നാൽ, ഞാനൊരു ദൈവപൈതൽ എന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ സാധിക്കില്ലല്ലോ. ഞാൻ തെറ്റ് ചെയ്താൽ എൻ്റെ നേരെ വില ചൂണ്ടുവാൻ ആളുകളുണ്ടാകുമല്ലോ. അതുകൊണ്ട് എൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊള്ളട്ടെ, ഞാനും ദൈവമായിട്ടല്ലേ കാര്യമെന്ന് ചിന്ത. ഇങ്ങനെ വാദിക്കുന്നവരുടെ അവസ്ഥയെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. നാം നമ്മുടെ പ്രവർത്തന രംഗങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീട്ടിൽ ദൈവത്തിനു വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ്. എല്ലാ ഇസ്രായേലിനും വേണ്ടി പുരോഹിതന്മാർ ഹോമയാഗം കൊണ്ടും പാപയാഗം കൊണ്ടും ഒരു പാപ പരിഹാരം കഴിച്ചു. ദേവാലയത്തിലെ ആരാധനയ്ക്കായി വീണ്ടും സംഗീതം ആരംഭിച്ചു. ദാവീദ് ക്രമീകരിച്ചതുപോലെ ഗാനാലാപവും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പാട്ടുമുണ്ടായിരുന്നു. സഭ മുഴുവൻ ദൈവത്തിന് പാട്ടുപാടി അവനെ ആരാധിച്ചു. 29-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പറയുന്നത്, ദൈവം ജനത്തിന് ഒരുക്കിക്കൊടുത്തതിൽ യെഹിസ്കീയാവും സകല ജനവും സന്തോഷിച്ചു, കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ഹാ, അതിമനോഹരമല്ലേ? ഇതേക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായി ചിന്തിക്കാവുന്നതാണ്. നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ട് വരുമല്ലോ. പ്രാർത്ഥിക്കാം.